നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നത്തെ യുവവാണിയിൽ സ്റ്റീവൻ ഷാജി. പ്രശസ്തമായ നേവി ടാങ്കരോവ സ്കീം സ്കോളർഷിപ്പായ 300,000 ന്യൂസിലൻഡ് ഡോളേഴ്സ് കരസ്ഥമാക്കി എഞ്ചിനീയറിംഗ് പഠനത്തോടൊപ്പം റോയൽ ന്യൂസിലൻഡ് നേവിയിൽ വെപ്പൺ എഞ്ചിനീയറിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്ന സ്റ്റീവൻ നമ്മുടെ കുട്ടികൾക്ക് സാധ്യതയുള്ള മറ്റു പല സ്കോളർഷിപ്പുകളെക്കുറിച്ചും പഠനവഴികളെക്കുറിച്ചും സംസാരിക്കുന്നു. കേൾക്കാം യുവവാണി. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ. കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. നമസ്കാരം. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ യുവവാണിയിൽ ഞാൻ സിദ്ധു പൊന്നൂസ്, എന്നോടൊപ്പം സ്റ്റീവൻ ഷാജി. സ്വാഗതം സ്റ്റീവൻ നമ്മുടെ ഈ ഷോയിലേക്ക്.
നമസ്കാരം, താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
സ്റ്റീവൻ, നമ്മൾ പറയാറുണ്ട് കുട്ടിക്കാലത്ത് നമുക്കൊക്കെ, പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പം, കാറ് ബൈക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. സ്റ്റീവന്റെ ആ താല്പര്യത്തെ ഒരു 300,000 സ്കോളർഷിപ്പ്, നേവിയുടെ സ്കോളർഷിപ്പോടുകൂടി AUT ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്ക് സ്റ്റീവനെ എത്തിച്ചിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു സ്റ്റീവന്റെ കുട്ടിക്കാലം?
കുട്ടിക്കാലം ഞാൻ ഭയങ്കര നോട്ടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിഡ്സ് പറയണ പോലെ ലോക്കിൻ ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പൊ ഉള്ള നല്ല സ്ഥലത്തേക്ക് എത്തി.
എന്ത് ചെയ്യുന്നു
ഇപ്പൊ? വെപ്പൺ എഞ്ചിനീയറിംഗ് ഓഫീസറായിട്ട് ഞാൻ ട്രെയിൻ ചെയ്യണു. AUT ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിക്കണു. ഫൈനൽ ഇയർ ആണ്. വൺ മോർ സെമസ്റ്റർ ഗോ ആൻഡ് ദെൻ യാ ഫിനിഷ്ഡ്.
എങ്ങനെയാണ് മറൈൻ എഞ്ചിനീയറിംഗിലോട്ട് ഇൻട്രസ്റ്റ് വന്നത്?
മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് ഇൻട്രസ്റ്റ് വന്നത് ഞാൻ റിക്രൂട്ടറിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ്. അപ്പൊ ഞങ്ങള് ഹൈസ്കൂളില് ഇങ്ങനെ കരിയർ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് വർഷത്തിൽ ഒരിക്കൽ ഒത്തിരി ഓർഗനൈസേഷൻസ് വരും. എന്നിട്ട് അവര് ഇങ്ങനെ പിച്ച് ചെയ്യും, ലൈക്ക് വൈ യു ഷുഡ് ബി എ പാർട്ട് ഓഫ് ആവർ ഓർഗനൈസേഷൻ, വോ വി ബ്രിങ് ടു ദ ടേബിൾ, സോ സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദ മിലിറ്ററി ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. അപ്പൊ അവര് ആർമിയുടെ ആർട്ടിലറി ആൾക്കാരെ ഒക്കെ അവരുടെ വലിയ തോക്ക് കൊണ്ടുവരും. പിന്നെ എപ്പോഴും ഒരു ചാലഞ്ചാണ്, എന്തോരം പുഷപ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഇറ്റ് വാസ് ഓൾവേസ് ലിംഗറിംഗ് ഇൻ ദ ബാക്ക് ഓഫ് മൈ ഹെഡ്. And I really wasn't interested in 9-to-5, and I just wanted something that would make a difference, and yeah, just somewhere where I could work with like-minded people working towards the same goal.
എങ്ങനെയായിരുന്നു സ്കൂളിംഗ് ഒക്കെ? നാട്ടിലായിരുന്നോ ഇവിടെയായിരുന്നോ സ്കൂളിംഗ്?
ഞാൻ ജനിച്ചത് നാട്ടിലാണ്, അങ്കമാലിയില്. 6 വയസ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു. പ്രഡോമിനന്റ്ലി വിത്ത് അപ്പച്ചൻ ആൻഡ് അമ്മച്ചി ഫ്രം മം സൈഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് 2008 ഇങ്ങോട്ട് മാറി, ഫാങ്കറയിലേക്ക് മാറി. വീട്ടിൽ അപ്പ അമ്മയുണ്ട്, അവര് ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യണു. എന്റെ അടിയിൽ രണ്ട് അനിയന്മാരുണ്ട്, അവര് ട്വിൻസ് ആണ്. അവര് ഇയർ 11 പൊമ്പലിയർ കാത്തലിക് കോളേജിൽ.
സ്കൂളിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് എങ്ങനെയാണ്, പെട്ടെന്ന് സിങ്ക് ആയോ? എങ്ങനെയാണ് നമ്മളെ കേൾക്കുന്ന ഇപ്പൊ ഇതേ പ്രായത്തിൽ വരുന്ന, അതായത് 5-6 വയസ്സിലൊക്കെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു ഹെൽപ്പാകും എന്ന് വിചാരിച്ചുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിങ്ങും സ്കൂളും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് സ്റ്റീവൻ സിങ്ക് ആയത്?
ആദ്യത്തെ വർഷം അത്ര നല്ലതല്ലായിരുന്നു. സെക്കൻഡ് ഇയർ ആണെന്നെങ്കിൽ തോന്നുന്നു. അതിനകത്ത് ഇങ്ങനെ ഒത്തിരി കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റെവിൻ ഇങ്ങനെ പിഞ്ച് ചെയ്തു, എന്നെ ഹിറ്റ് ചെയ്തു. ഇങ്ങനെ നാട്ടിലറിയാലോ, നാട്ടിലത്തെ പിള്ളേർ അങ്ങനെയാണ്. അപ്പൊ ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ ആദ്യം പോയ സ്കൂള് ഹൊറ സ്കൂൾ എന്ന് പറയും. അതിങ്ങനെ കുറച്ചുകൂടി ലോവർ എക്കണോമിക് സ്കൂളാണ്. അപ്പൊ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് സെന്റ് ഫ്രാൻസിസ് എക്സേവിയർ പ്രൈമറി സ്കൂളിലേക്ക് മാറി. അത് കാത്തലിക് സ്കൂളാണ്. അപ്പോൾ അവരിങ്ങനെ നന്നായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇനിഷ്യലി വാസ് എ ബിറ്റ് ഹാർഡ് ബട്ട് ഗോട്ട് ദേർ ഇൻ ദി എൻഡ്.
സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയോ എങ്ങനെയാണ് മുന്നോട്ട് പോയത് പിന്നെ?
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞാൻ എപ്പോഴും ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് പ്രിഡോമിനന്റ്ലി, സോ ഐ പ്ലേഡ് റഗ്ബി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി,
എല്ലാത്തിലുമുണ്ട്.
അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് മിക്സ് മാർഷൽ ആർട്സ് തുടങ്ങി. ഫ്രം ദ ഏജ് ഓഫ് 14 ടു 16 ഐ ഡിഡ് മിക്സ് മാർഷൽ ആർട്സ്. I really enjoyed that and I did pretty well in it, but parents angna athram supportive allirunnu. It's combat sports. Yeah, and then I started working from the age of 16, so I pretty much dropped sports and just started gym. Ingana volunteering nan cheyidirunnu. ഞങ്ങളുടെ സ്കൂൾ ഭയങ്കര സെർവന്റ് ലീഡർഷിപ്പ് ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പൊ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ലീഡിങ് ബൈ എക്സാമ്പിൾ. കാത്തലിക് സ്കൂളായിരുന്നു. അപ്പൊ എക്സ്ട്രോർഡിനറി മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിയൻ, ഓൾസോ സെർവിംഗ് അസംബ്ലീസ് ടു സ്പീക്ക്. യെസ്, ഐ തിങ്ക് ഫ്രം അറൌണ്ട് ഇയർ 10 ഐ വാസ് കൈൻഡ് ഓഫ് ലൈക് മോൾഡഡ് ഇൻടു ദി ഐഡിയൽ ഹെഡ് ബോയ്. ആൻഡ് ദെൻ 2020 എനിക്ക് ഹെഡ് ബോയ് പൊസിഷൻ കിട്ടി.
നല്ലൊരു അച്ചീവ്മെന്റാ അല്ലേ? അങ്ങനെ ഒരു ഹെഡ് ബോയ് പൊസിഷനിൽ ഇരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്, നേവിയുടെ ഒരു സെലക്ഷൻ പ്രോസസ് വന്നപ്പോൾ അതെങ്ങനെ ഹെൽപ്പ് ചെയ്തു?
ഐ തിങ്ക് ദ ലീഡർഷിപ്പ് കമ്പോണന്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ബിക്കമിംഗ് എ നേവി ഓഫീസർ. സോ നമ്മുടെ സ്മാർട്സ് മാത്രമല്ല, അക്കാഡമിക്സ് മാത്രമല്ല, നമ്മൾ ഓൾറൗണ്ടഡ് പേഴ്സൺ ആയിരിക്കാം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡെഫിനറ്റ്ലി ഹെൽപ് വിത്ത് ദാറ്റ്. Also the leadership. So when the time comes, you have to be able to use your voice and you have to command people around, you know. But it's not always that. You don't always rely on your rank. That's what makes you a bad officer. It's just when the time comes, you have to be able to use your voice.
എങ്ങനെയായിരുന്നു ഈ സെലക്ഷൻ പ്രോസസ്സിലേക്കുള്ള പ്രിപ്പറേഷൻ?
ഇപ്പൊ ഞാനൊരു ഇയർ 12 എൻഡ് ആയപ്പോഴേക്കും നേവിയിലേക്ക് അപ്ലൈ ചെയ്തു. Prior to that, I was looking into the special forces, so the Royal New Zealand Special Air Services. They have the highest standards and it's the most elite team of our military. I think you're interested in it, but your parents, family, friends, like, what are you going to do when you leave? You know, you have all this world-class training, but you can't really apply it to anything. So with that, and also being the oldest in the family, like oldest child in the family, it's a lot of like responsibility in terms of like either doctor, engineer or lawyer. You know how it is. But engineering my great interest had, no, but so I started seeking jobs in the Navy related to engineering. And then the application process took about a year and a half, so yeah.
എങ്ങനെയായിരുന്നു ആപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടോ, അതോ ഐ ക്യു മാത്രം ഫോക്കസ് ചെയ്യുമായിരുന്നോ? എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാമോ?
ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഭയങ്കര ഓൾറൗണ്ടഡ് ആണ്. ഫിറ്റ്നസ് ഉണ്ട്, തിയറി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇപ്പൊ സാധാരണ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മള് ഡിഫൻസ് കരിയേഴ്സിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഗ്യാദർ ചെയ്യും, എന്നിട്ട് അപ്ലൈ ചെയ്യാനകത്ത്. ഇപ്പൊ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എല്ലാം വെച്ചിട്ട് അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്സ് ചെയ്യും, ഡൊമസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്സ് ചെയ്യും, ഇന്റർനാഷണൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അസസ്മെന്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടും. അസസ്മെന്റ് ഡേയിൽ പോയിട്ട് നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ ഫിറ്റ്നസ് ഫ്രം മെമ്മറി വാസ് എ ബീറ്റ് ടെസ്റ്റ്, ഇറ്റ് വാസ് പുഷ്അപ്സ് ആൻഡ് ക്രഞ്ചസ്. ആൻഡ് ദ സർട്ടൻ ഗ്രേഡ്സ് ടു ഇറ്റ്, സോ ദ ബെറ്റർ യു ഡു ദ ഹയർ ദ ഗ്രേഡ് യു ഗെറ്റ്. And then for the theory, it was 5 different papers. So, like, nammle ipa alochikkanengi university papers pole, sort of like, or like NCA papers, end of year exam papers. There was 5 of them. One was abstract reasoning, the other was general intelligence, one was mechanical reasoning, and then a maths paper, an advanced maths paper. So depending on the role that you're looking to get into, there's certain marks that you have to achieve.
എന്ത് തരം സ്കില്ലായിരുന്നു സ്റ്റീവൻ ഉണ്ടായിരുന്നത് ഇതുമായിട്ട് മാച്ച് ആവുന്നത്, ഈ ഒരു മറൈൻ എഞ്ചിനീയറിംഗ് ലൈനിലേക്ക് പോകാനായിട്ട് ഒരു ഇൻബിൽറ്റ് സ്കിൽ ഉണ്ടായിരുന്നു?
ഇൻബിൽറ്റ് സ്കിൽ എന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടാണല്ലോ വന്നത്. 16 years തുടങ്ങി ഞാൻ ജോലി തുടങ്ങിയായിരുന്നു. ഇപ്പൊ സ്പോർട്സ് എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി പോണ ഒരു ഐഡിയ ഉണ്ടായിരുന്നു മൈൻഡിൽ. അപ്പൊ it was all about how can I prepare myself
financial planning
financially appa morning ingane njangal fund edalam pashche I just didn't want to be a financial burden to my parents. So yeah, working different jobs like while studying, I think you end up in like a lot of confrontation at work. You know, you have like rude customers or like the not so ideal colleague that you have to work with. And so you end up developing these soft skills that you can later use in wherever you go.
നല്ലൊരു പോയിന്റ് ആണ്. യങ്സ്റ്റേഴ്സിന് നമ്മള് സ്റ്റഡീസിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കസ്റ്റമർ ഫേസിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ലൊരു പോയിന്റ് ആണ്. എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പിലേക്ക് സ്റ്റീവനെ എത്തിച്ചത്?
ഇപ്പൊ സ്കോളർഷിപ്പിനെ പറ്റി ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോ ഇത് വലിയൊരു കാര്യമായിരുന്നു എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇങ്ങനെ റിക്രൂട്ടേഴ്സ് ഹെൽപ്ഫുൾ ആയിരുന്നു, പക്ഷെ ലൈക്ക് ദേ വുഡ്ൻ്റ് റിയലി സേ എനിതിങ് എക്സ്പ്ലിസിറ്റ്ലി ബിക്കോസ് ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ യു ഗെറ്റിംഗ് ഇൻ ആൻഡ് പാസിംഗ് ട്രെയിനിങ് ആസ് വെൽ. ബട്ട് യാ, ഐ ഡോണ്ട് റിയലി ബിലീവ് ഇറ്റ് അൻടിൽ ഐ ഫിനിഷ്ഡ് ട്രെയിനിങ്, വെന്റ് ടു യൂണിവേഴ്സിറ്റി ആൻഡ് ദെൻ സ്റ്റിൽ കീപ് ഗെറ്റിംഗ് പെയ്ഡ്.
സ്റ്റീവൻ ഇപ്പൊ പറയുമായിരുന്നു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടി പാർട്ട് ടൈം ജോബുകൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിയത് എനിക്ക് തോന്നുന്നു നല്ലൊരു അച്ചീവ്മെന്റ് ആയിരുന്നു, ഒരു ബേർഡൻ കുറച്ചു തന്നു. എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പ് സ്വന്തമാക്കിയത്?
ഈ സ്കോളർഷിപ്പ് കിട്ടാനായിട്ട് സാധാരണ സ്റ്റെപ്സ് എടുക്കും, നേവിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പൊ NCI level 3 and out 18 credits for maths and physics is the bare minimum requirement. So the better it is. So if you have merit or excellence credits, you stand out a little bit more. Padum pinna
engane irunnu Steven's credits?
And the credits merit irunnu. Like I'm not that smart, like I'm just like I try to be all around. Yeah, I don't really like studying that much.
പക്ഷെ ഭയങ്കര സ്കോളർഷിപ്പ് എമൗണ്ട് ആണല്ലോ കിട്ടിയിരിക്കുന്നത്.
സ്കോളർഷിപ്പ് എമൗണ്ട് ഭയങ്കര ബിഗ് ആണ്. And that's also part of the motivation that helps me to, you know, try hard in university. It's, you know, it's the fourth year and I'm like pretty tired of studying so much, but I'm almost there, so yeah.
യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോജക്ട്സ് ആണോ?
പ്രോജക്ട്സ് ആണ്. പ്രോജക്ട്സ് സെക്കൻഡ് ഇയർ തുടങ്ങി ഒത്തിരി പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ റോബോട്ടിക്സ് പ്രോജക്ട്സ് രണ്ട് മൂന്നും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്നത് ഫൈനൽ ഇയർ ഇൻഡസ്ട്രിയൽ പ്രോജക്ട് ആണ്. ഇറ്റ്സ് പ്രോജക്ട്.
എന്താണ് ഈ ഇൻഡസ്ട്രിയൽ പ്രോജക്ട് എന്ന് ഞങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാമോ?
ഇൻഡസ്ട്രിയൽ പ്രോജക്ട് ഇസ് എ പ്രോജക്ട് വേർ യു ഡു ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് യൂണിവേഴ്സിറ്റി. സോ ഇറ്റ്സ് മോർ സോ ഹെവിലി റീസർച്ച് ബേസ്ഡ്. പക്ഷെ യു ട്രൈങ് ടു do something that will help better impact the outside world.
ഇപ്പോ ചെയ്യുന്ന ആ പ്രോജക്റ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ?
ഇപ്പോ ചെയ്യുന്ന പ്രോജക്റ്റ് it's funded by Defence Science and Technology, their research and development organization within NZDF. So they research new capabilities, and so the project that myself and my colleagues from the Navy and one Air Force student are working on is a 4.5-meter wingspan VTOL UAV, so vertical takeoff and landing.
It's got vertical takeoff and landing.
Yes.
എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
So vertical takeoff and landing is it takes off and lands using electric motors. And the actual in-flight forward propulsion is through a gas engine.
അപ്പോൾ അത് ലീഡ് ചെയ്യുന്നത് സ്റ്റീവൻ ആണോ?
ലീഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. Like everyone has their different parts. End part power systems ആണ്. അപ്പൊ അങ്ങനെ തന്നെ വേറെ പാർട്സ് avionics ഉണ്ട്, forward propulsion ഉണ്ട്, interface, avionics, forward propulsion interface, and VTOL. This is the five sections.
അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നേവിക്ക് വേണ്ടിയിട്ടാണ്?
അതെ.
ഓക്കെ, നേവിയിൽ ഇപ്പൊ എന്ത് റോളാണ് സ്റ്റീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ?
So I'm studying to be a weapon engineering officer. So I initially joined as a marine engineering officer, and then after a few postings on ship, I realized that it wasn't really for me.
അങ്ങനെയാണ് വെപ്പൺ ഓഫീസർ ഇതിലേക്ക് വരുന്നത്. കുറച്ചുകൂടെ പുറകോട്ട് ചിന്തിച്ചാല് എപ്പോഴാണ് ഈ ഒരു മറൈൻ എഞ്ചിനീയറിംഗ് ആണ് എന്റെ ലൈൻ എന്ന് ഒരു സ്പാർക്ക് കിട്ടിയത് സ്റ്റീവന്?
അമ്മ പറയണ ഒരു മെമ്മറിയാണ്, എനിക്കിത് ഓർമ്മയില്ല. പക്ഷെ ആകാശത്ത് പോണ പ്ലെയിൻ എങ്ങനെ താഴ്ത്തേക്ക് വീഴ്ത്തണെന്ന് ആയിരുന്നു എന്റെ ഐഡിയ
എപ്പോഴും.
ചിന്തിച്ചോണ്ടിരുന്നത് from that a transition to ambulance driver to firefighter, and then I got a general gist of engineering in the Navy or in the military. Yeah, and then from that I just researched more and saw what opportunities there were, and it was just the two. It was either marine engineering officer or weapon engineering officer.
Family laarengilum ee line il poyittundo?
ഫാമിലിനകത്ത് എന്റെ പപ്പ എന്റെ പ്രായം ഇപ്പൊ ഇങ്ങനെ മിലിറ്ററിയുടെ ട്രെയിനിങ് സെലക്ഷനും പോയായിരുന്നു. അവര് 500 പീപ്പിൾ കണ്ടിണ്ടായിരുന്നു, 5 ആപ്ലിക്കൻസിന് മാത്രം അവർ എടുക്കുള്ളായിരുന്നു. പപ്പ ഭയങ്കര വെല്ലായിട്ട് ഫിസിക്കലിന് ചെയ്തു, തിയറി അത്ര അടിപൊളിയല്ലായിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ലൈക്ക് മീ വാണ്ടിങ് ടു ഗോ ആൻഡ് യു നോ ലൈക്ക് kind of try to be better than him.
Appa appede oru nadakkada poya dream aanu ippo magan saadhichu kodukkunnathu
angane parayam.
Stevene ippo ketappo enikku thonnuvayirunnu valare studious aayittulla oru aalayittu thonnunnundu. Adhe samayam ippo nammal malayaligal kuttigal ivda New Zealand polulla overseas countrygalil padikkumbol valare adhigam distractions undaaga namakku. Enginaanu Steven focused aayittu studiesine kandathu?
ശരിക്കും പറഞ്ഞ സമയമില്ലായിരുന്നു ഡിസ്ട്രാക്ഷൻസിന്. ഇപ്പൊ എന്റെ ഹൈസ്കൂളിലുള്ള ഷെഡ്യൂൾ മൺഡേ ടു ഫ്രൈഡേ ഞാൻ 5 AM വേക്കപ്പ് ചെയ്യും, ജിമ്മിൽ പോവും, പിന്നെ 7 AM തിരിച്ചു വരും, സ്കൂളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ ഒരു 9 to 3 സ്കൂളുണ്ടാവും. മൺഡേസും വെൻസ്ഡേസും മിക്സ് മാർഷൽ ആർട്സിന് പോവും, ട്യൂസ്ഡേസും സാറ്റർഡേസ് സ്പോർട്സ് ഉണ്ടാവും, തേഴ്സ്ഡേ മ്യൂസിക് ലെസണിന് പോവും. മ്യൂസിക് എന്റെ താല്പര്യമില്ലായിരുന്നു, അമ്മ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് വിട്ടതാണ്. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ജോലി ചെയ്യായിരുന്നു,
ഫുള്ളി പാക്ഡ് ആയിരുന്നു. അപ്പോ വേറെ ഡിസ്ട്രാക്ഷൻസിനൊന്നും സമയം കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്?
ഇല്ല, പക്ഷെ ഞാൻ യു നോ ലൈക്ക് യു ട്രൈ ലിവ് ലൈഫ് വിതൗട്ട് റിഗ്രറ്റ്സ്, ഐ ട്രൈ ബി പ്രസന്റ് ഇൻ വാട്ട് ഐ ആം ഡൂയിങ്. ഇഫ് ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ് ഐ ട്രൈ ബി പ്രസന്റ് വിത്ത് ഹിം, ഇഫ് ഐ ആം വിത്ത് മൈ ഫാമിലി ഐ ട്രൈ ബി പ്രസന്റ് വിത്ത് ഹിം.
നല്ലൊരു പോയിന്റ് ആണ് സ്റ്റീവൻ പറഞ്ഞത്. മൈൻഡ് ഇവിടെയും ബോഡി വേറൊരിടത്തും ആയിട്ട് വെക്കാതെ എവിടെയാണോ അവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റീവന്റെ ഒരു പോളിസി. ഒരു 10th കഴിഞ്ഞ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്?
I think the New Zealand Careers website is a really good option. I'll give a quiz under. I think it takes 5 or 10 minutes to do. And so you do the quiz, it'll ask you some basic questions about what you're interested in. അതുകഴിഞ്ഞിട്ട് അവരൊരു ഗേജ് വരും, ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഈ ജോലിക്ക് ഭയങ്കര സൂട്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഈ ജോലിക്ക് ഭയങ്കര സൂട്ടബിൾ ആയിരിക്കും. അപ്പം അങ്ങനെ വെച്ചിട്ട് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ ഫീൽഡ്സിനകത്തേക്ക് പോകാൻ പറ്റും. അതുകഴിഞ്ഞിട്ട് മണി ഹബ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, മണി ഹബിനകത്ത് സ്കോളർഷിപ്സ് കാണാൻ പറ്റും. ദ ഗിവ് എ ലോട്ട്സ് ഓഫ് അഡ്വൈസ് ഫോർ ഫൈനാൻസ് ആസ് വെൽ.
സ്റ്റീവന്റെ ഒരു ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 10th കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്ന്?
From year 10 I've just been trying to get more exposed. Teachers in Umbilu Mottam, school in Umbilu Mottam, so getting up at assemblies and talking and stuff. And then in year 11 I got selected as top 1% in New Zealand for business. And so they flew us out to Wellington. We had there was a 4-day camp, and it was just going around to all these different businesses and getting an appreciation for what life in business would be like. By now, there was a $1,000 scholarship in 2019 to study at Massey.
But you didn't join
Massey? Massey didn't join. I didn't ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു ഫോർ എ കരിയർ. പിന്നെ 2019 രണ്ട് സ്കോളർഷിപ്സ് കിട്ടിയായിരുന്നു. AUT Significant Student Scholarship, so that was $6,500. And the Robert Nedkovich Trust, so that's for any Catholic student looking to study engineering. So that was about $7,500. Besides that, scholarships in the total value, $20,000 below, you can use them in conjunction.
അപ്പോ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് സമ്പാദിച്ച കാശൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല ഈ സ്കോളർഷിപ്പ് കൊണ്ടാണ് ഇപ്പൊ പഠിക്കുന്നത്?
അല്ല, ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് എന്റെ നേവിയിലേക്കുള്ള ആപ്ലിക്കേഷൻ കുറച്ച് ഡിലേഡ് ആയിരുന്നു. It takes anywhere from 1 to 2 years. Mine took 1.5 years. So instead of wasting time, I went straight to university, start of 2021. And yeah, I was just living off savings for that one semester. And then training started in July 2021.
ഈ 1.5 ഇയർ സെലക്ഷൻ പ്രോസസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ സ്റ്റെപ്സ് ഒന്ന് പറയാമോ?
Yeah, so the first step is just you gather your documents, apply online, they do all the background checks necessary, and then you're required to attend an assessment day, so it's called an A day. They'll test your fitness, your theory, and your psychology as well. So for fitness, it's a beep test, it's push-ups and crunches. For theory, it's 5 different papers. You do abstract reasoning, general intelligence, mechanical reasoning, maths, and advanced maths. And for psychology, it's a 500-question test. It's just like you'll read the question, whatever answer comes to your head right away, you took it. If you're taking too long, then they'll just cross out that question. Yeah. After that, it's an interview. So you attend an interview and you kind of just say what you bring to the table and why you want to join as well.
എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് സ്റ്റീവൻ?
എന്റെ ഇന്റർവ്യൂ ഫോൺ കോൾ ഇന്റർവ്യൂ ആയിരുന്നു. കോവിഡിന്റെ സമയമായിരുന്നു. അപ്പൊ അവരിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എന്തിനാ ജോയിൻ ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ലൈക് ഐ വാണ്ട് ഗിവ് ബാക്ക് ടു ദ കൺട്രി ഫോർ ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു നോ ഹാവ് റിസീവ്ഡ്. Also wanted a challenge. I didn't want to work a 9-to-5. I wanted to work with like-minded people. Yeah. Interview കഴിഞ്ഞിട്ട് ഫൈനൽ ഓഫീസർ സെലക്ഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ട്. അത് 4-day ഇന്റർവ്യൂ ആണ്, ഓൺ ബേസ്. And that's only for the officers that are looking to join. If you're looking to join as a rating or a non-commissioned officer, then that's not a step that you have to go through. So final officer selection board, that was pretty like nerve-wracking. But you know, you're 18 years old out of high school and you're living on like a military base, and it's just like so bizarre to you. Like you have all the operational side of things happening, like all the ships, all the security happening, and then you're just trying to prove yourself to them to take you, and that you really want to be there. But it was a daunting experience. And just the things that you had to do, like you are in front of like a panel of 5 people and they're just asking you questions and they're looking to see if you stick with your answer. And so they just keep asking you, are you sure, are you sure, are you sure? And you're just like, you know, you don't really know what to do, you know. So yeah, that was a pretty cool experience. But yeah, after the final officer selection board, if you pass that, you go into a full medical, and if you pass the full medical, then you get given an offer of service. And that's like a contract. So yeah, and then after that you attend an induction, so it's basically like assessment day but just the fitness part, and then you start your intake.
Oh, great.
Yeah.
നല്ലൊരു ജേണി ആയിരുന്നു അത്. ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാന്ന് പറയുമ്പം എത്രയെങ്കിലും ഇയേഴ്സിന്റെ ബോണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ കോൺട്രാക്ടിനകത്ത് ഉണ്ടോ?
ബോണ്ട് ഉണ്ട്. അപ്പൊ സ്കോളർഷിപ്പ് അനുസരിച്ച് അതിരിക്കും. സാധാരണ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ ബോണ്ട് ഇങ്ങനെ കാര്യമായിട്ടില്ല. എന്റെ ബോണ്ട് ഇയർ ഓൺ ഇയർ റിട്ടേൺ ഓഫ് സർവീസ് ആണ്. അപ്പോൾ ഫോർ ദ സംഗരോ സ്കീം സ്കോളർഷിപ്പ്, ഇറ്റ്സ് എവറി ഇയർ ദാറ്റ് ഐ ഫണ്ട് ഫോർ യുവർ സ്റ്റഡി യു ഹാവ് ടു ഗിവ് ബാക്ക് ഇൻ സർവീസ്. സോ മൈൻസ് 4 years ഫോർ എ 4-year ഡിഗ്രി. വി ഓൾസോ ഹാവ് അതർ സ്കോളർഷിപ്പ് സ്കീംസ്. സോ വി ഹാവ് ദി ചാത്തം സ്കീം സ്കോളർഷിപ്പ്. സോ ദാറ്റ്സ് ഇഫ് യു വാണ്ട് സ്റ്റഡി അറ്റ് എ യൂണിവേഴ്സിറ്റി ദാറ്റ്സ് നോട്ട് ഇൻ ഓക്ലൻഡ്. It's pretty much the same as Tangaroa, but you don't get a full-time salary. They just pay for your fees.
So സോ വൺസ് യു സേ ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി, എങ്ങനെയാണ് ഹൗ യു ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി?
So it's not like, it's not really giving back to the community, it's giving back to the country as service.
Mm-hmm.
So you're kind of just attached to that service, so Army, Navy or Air Force, and you give back that many years in service.
Mm-hmm.
You're still getting paid for it, but it's just, you can't really leave until your return of service is over.
Oh, okay. Mm. ഇപ്പൊ സ്റ്റീവൻ ഇവിടെ റോയൽ ന്യൂസിലെ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഇവിടെ ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം എങ്ങനെയായിരുന്നു കൊളീഗ്സിൽ നിന്നും ഒക്കെയുള്ള, കാരണം ഇന്ത്യൻസ് അത്ര കോമൺ അല്ലല്ലോ ആ ഒരു ഫീൽഡിൽ, അപ്പൊ എങ്ങനെയാണ്, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ?
ലിമിറ്റേഷൻസ് കാര്യമായിട്ടൊന്നുമില്ല, അവിടെ ന്യൂസിലൻഡ് ഭയങ്കര ഡൈവേഴ്സ് കൺട്രിയാണ്. നേവിനകത്ത് തന്നെ ഒരു ചിലപ്പോ ഈ 10 ഇന്ത്യൻസ് മാത്രം ഉണ്ടാവുള്ളൂ. മലയാളീസ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. എന്റെ മുമ്പിലായാലും മലയാളീസിനെ ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല.
ഒരു മലയാളി ഉണ്ടോ എന്ന് നോക്കി ചെന്നപ്പോ തന്നെ അല്ലേ
എന്റെ നോക്കിയായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഞങ്ങളുടെ ഡിഫൻസ് പോർട്ടലിനകത്ത് തന്നെ. അപ്പൊ അതിനകത്ത് ഞാൻ നമ്മുടെ കോമൺ മലയാളി ലാസ്റ്റ് നെയിംസ് എല്ലാം അടിച്ചു നോക്കി, അത് ആരും കണ്ടില്ല. പക്ഷെ ഇങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ന്യൂസിലൻഡ് ഭയങ്കര ഡൈവേഴ്സ് ആണ്, നേവി ഭയങ്കര ഡൈവേഴ്സ് ആണ്. യുനോ ലൈക് ടൈംസ് ആർ ചേഞ്ചിങ് ആൻഡ് ദേർസ് നോ റിയൽ ലൈക് ബാഡ് ബ്ലഡ്. യെസ്, സോ എവരിവൺസ് വെരി വെൽക്കം, എവരിവൺസ് വെരി ഓപ്പൺ അപ്പ് അൻടിൽ ദ പോയിന്റ് ദാറ്റ് യു ആർ ആക്ച്വലി ഇൻ ദ നേവി ആൻഡ് യു ഫിനിഷ് ട്രെയിനിങ്. ലൈക് ഇറ്റ് ഈസ് എ ബിറ്റ് ഹാർഡ്, ബട്ട് ദേ ഹാർഡ് ഓൺ എവരിവൺ, യു നോ. ലൈക് ട്രെയിനിങ് ഇറ്റ്സ് ജസ്റ്റ് ലൈക് ഹൗ യു സീ ഇറ്റ് ഇൻ ദ മൂവീസ്, ഇറ്റ്സ് ഹാർഡ്, ഇറ്റ്സ് സ്ട്രിക്റ്റസ് ദ പോയിന്റ്. ബട്ട് യെ, ആസ് ഫാർ ആസ് ലൈക് everything else goes, it's yeah, everyone's working together, everyone's very open. Yeah.
Stephen paranjirunnu tough aanu training allengil ee navy illa ya training samayathu aarengil edakku vechu drop cheyidayitt arundo
and on numerous occasions there's always people that drop out. So in the 10 or so steps that it takes to join the navy, people are always getting filtered out, you know. എനിക്കൊന്നും ഞാൻ ചെയ്തപ്പോ, ഞാൻ ആദ്യം അപ്ലൈ ചെയ്തപ്പോ ഓവർ 1000 ചിലപ്പോ ഒരു 1200 ആൾക്കാര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഞങ്ങള് ഇൻടേക്കില് വന്നപ്പോ JOCT ജൂനിയർ ഓഫീസർ കോമൺ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ 24 പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. അതിനകത്തുനിന്ന് ട്രെയിനിങ് പാസ് ചെയ്ത ഒരു 22 പേര്, അതിനകത്ത് സ്കോളർഷിപ്പ് കിട്ടിയ ഒരു 5 പേര്. സ്കോളർഷിപ്പ് സാധാരണ എവറി 6 മന്ത്സ് അത് ഒരു 2 എണ്ണം കൊടുക്കും. അപ്പൊ ഞാൻ ബാർ 2 ഇൻടേക്കിലായിരുന്നു. അപ്പൊ 2 ഇൻടേക്സ് ഉണ്ട് ഇയർലി. ഫസ്റ്റ് 1 ഗോട്ട് കാൻസൽ ബിക്കോസ് ഓഫ് കോവിഡ് ആൻഡ് സോ ഐ തിങ്ക് ദേ വാസ് ട്രൈങ് ടു മേക്ക് അപ്പ് ദ നമ്പേഴ്സ്. യാ, ബട്ട് ദേ ഡു മേക്ക് എക്സെപ്ഷൻസ്. ലൈക് ഇഫ് യു റിയലി ദാറ്റ് ഗുഡ് ആൻഡ് യു ഡിസേർവ് ദ സ്കോളർഷിപ്പ്, ദേ വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ.
ഐ
എം നോട്ട് സെയിങ് ഐ വാസ് ദാറ്റ് ഗുഡ്, ബട്ട് ജസ്റ്റ് ലൈക് ദേ വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഫോർ യു.
അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഒരു 1000 മേളിലുള്ള ആപ്ലിക്കൻസിനകത്തു നിന്ന് ഫിൽട്ടർ ചെയ്ത് 25 പേരാകുന്നു. അത് കഴിഞ്ഞ് സ്കോളർഷിപ്പ് കിട്ടിയത് വെറും 5 പേർക്കാണ്. അതിലൊരാളാണ്, അതും 300,000 ന്യൂസിലൻഡ് ഡോളേഴ്സിന്റെ സ്കോളർഷിപ്പ്. ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോ ഫാമിലിയിൽ എന്തായിരുന്നു റെസ്പോൺസ്?
ഫാമിലിയില് അമ്മ അത്ര സപ്പോർട്ടീവ് അല്ലായിരുന്നു.
എന്തുകൊണ്ടാ?
അമ്മയ്ക്ക് ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികളെ അത്ര ഇഷ്ടമല്ല. അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെ നീ ചെയ്യണ്ട, നീ പോണ്ട പോണ്ട. പക്ഷെ അപ്പ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് നിന്ന് നീ പോയിക്കോ, കുഴപ്പമില്ല. ട്രെയിനിങ്ങിന് വന്ന ആ ദിവസം വരെ അമ്മ ഭയങ്കര അർച്ചലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു, അമ്മ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അടുത്ത വർഷം എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഇപ്പൊ ചിലപ്പോ 2 വർഷം ഓസ്ട്രേലിയക്ക് പോകും ജനുവരിയില്. അപ്പൊ അതിനെ പറ്റി അമ്മ ആലോചിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
എന്താ പറഞ്ഞാണ് അമ്മയ്ക്ക് കോൺഫിഡൻസ് കൊടുക്കാറ്?
അമ്മയടുത്ത് പറയും ഇങ്ങനെ ന്യൂസിലൻഡ് ഭയങ്കര പീസ്ഫുൾ നേഷൻ ആണ്, നമ്മള് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിന് മാത്രം പോവുള്ളൂ, കൂടുതൽ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യില്ലെന്ന് പറയും.
നമ്മള് കേൾക്കുന്ന കുട്ടികള് പ്രത്യേകിച്ച് ടീനേജേഴ്സിനോട് ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്താണ് കൊടുക്കാനുള്ളത്? കാരണം പലരും പഠിത്തത്തിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് എന്താണ് സ്റ്റീവിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്?
ഐ തിങ്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് സറൗണ്ടിങ് യുവർസെൽഫ് വിത്ത് ദ റൈറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ആൻഡ് ഇറ്റ്സ് ഓൾസോ അബൌട്ട് ടേക്കിംഗ് എവരി ഓപ്പർച്യൂണിറ്റി ദാറ്റ് കംസ് യുവർ വേ. And it's also about like setting goals for yourself. Even if you achieve the goals that you already set, keep setting new ones. Yeah, don't just stop and say that you're satisfied. Just always have the drive to want more.
നല്ലൊരു മെസ്സേജാണ് സ്റ്റീവ് പറയുന്നത്. ഫോക്കസ് ഫോർ ദ ഗ്രോത്ത്, പുതിയത് പുതിയത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റീവ് ഇപ്പൊ പറഞ്ഞിരുന്നു മദറിന് ഒത്തിരി വിഷമമുണ്ടായിരുന്നു സ്കോളർഷിപ്പ് കിട്ടിയിട്ടും ഈ ഒരു മേഖല ആയതുകൊണ്ട്. ഒരുപക്ഷെ വളരെ ഒരു ക്ലോസ് നിറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരു മകൻ, മൂത്ത മകൻ ഡിഫൻസിലേക്ക് പോകുന്നു എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്കയായിരിക്കാം ഒരു പരിധിവരെ. എങ്ങനെയാണ് ഇപ്പോ ഇവിടെ മാറി താമസിക്കുമ്പോ സ്റ്റീവൻ ആ ഒരു ഹോം സിക്നെസ് മാനേജ് ചെയ്യുന്നത്?
ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്ര ഹോം സിക്നെസ് ഇല്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു. 18 years ഇങ്ങനെ വീടോട്ട് പോകുമ്പോ ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ഒക്കെ ആണല്ലോ. അപ്പൊ തന്നെ താമസിക്കുന്നതും ഇങ്ങനെ ഓക്ലൻഡിലെ അധികം ആൾക്കാരെ അറിയില്ല. അപ്പൊ അത് കുറച്ച് ഹാർഡായിരുന്നു. പിന്നെ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പോവും. ഇപ്പൊ സാധാരണ വീക്കെൻഡ്സ് പോകാൻ നോക്കും, ഈ മാസത്തിൽ ഒരിക്കൽ പോകാൻ നോക്കും ജോലിയുള്ള സമയത്ത്. ഇനിഷ്യലി ഇറ്റ് വാസ് പ്രീറ്റി ഹാർഡ്, ബട്ട് നൗ ഇറ്റ്സ് ഓൾറൈറ്റ്.
തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രൗഡസ്റ്റ് മൂവ്മെന്റ് ഏതാണ് സ്കോളർഷിപ്പ് ഒഴിച്ചാൽ?
I think going from being the naughty kid to someone who didn't turn out half bad.
വളരെ ഒരു ഓണസ്റ്റ് ഉത്തരമായിരുന്നു. സ്റ്റീവൻ, ഈ ഫീൽഡില് എങ്ങനെയാണ് കരിയർ ഗ്രോത്ത്? നിങ്ങൾക്ക് നേവിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ടോ അതോ നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരുമോ?
So yes, there is a lot of opportunity for growth, both within defense and if you choose to go private as well. So ഞങ്ങളുടെ മറീൻ എഞ്ചിനീയറിംഗ് ഓഫീസർസ് സാധാരണ സൂപ്പർ യോട്ട്സിൽ പോയി ഉറക്കുകയും എനിത്തിങ് റിലേറ്റഡ് ടു മാരിടൈം ഓർ ലൈക്ക് ഓഫ് ഷോർ ഓയിൽ റിഗ്സ്. And then for weapon engineering officers, it's a bit more specialized because the work that we do is heavily like weapons, radars, communications. So yeah, most of it will be within the defense sector to a degree. But at the end of the day, you have a Bachelor of Engineering honors degree. And I think the sky's your limit. Whatever opportunities are out there, you either find it or they'll find you when the time is right. Yeah.
അപ്പോൾ ഓരോ കേഡറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ കേഡർ മുന്നോട്ട് പോകാനായിട്ട് എഗെയിൻ പെർഫോമൻസ് മാത്രമാണോ എക്സാംസ് ഉണ്ടോ?
അപ്പൊ മിലിറ്ററി റാങ്കിനകത്ത് തന്നെ, നേവി സ്പെസിഫിക്കലി, ഫസ്റ്റ് 3 ranks മൊത്തം ടൈം ബേസ്ഡ് ആണ്. അപ്പൊ യു സ്റ്റാർട്ട് ആസ് എ മിഡ്ഷിപ്മൻ ആൻഡ് ദെൻ യു ഗെറ്റ് എൻസൻ ആഫ്റ്റർ 2 years ആൻഡ് ദെൻ യു ഗെറ്റ് സബ് ലിഫ്റ്റനന്റ് ആഫ്റ്റർ 1 year യൂഷ്വലി ആൻഡ് ദെൻ ആഫ്റ്റർ 3 years യു ഗെറ്റ് ലിഫ്റ്റനന്റ്. But for us on Tangaroa scheme, you get midshipman and then you midshipman for 2 years and ensign for 2 years and then you get sub-lieutenant after you finish your degree. And if you're doing a level 8 degree, so the 4-year degree, you're only sub-lieutenant for 18 months and then you get lieutenant. Yeah. And then after that, it's all performance-based. So they do like a big review board. They see if like what you've actually contributed is actually making a big difference. How you are as a person, your time and rank.
അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് യൂണിഫോം ആണ് ഭയങ്കര ഒരു അപ്പീലിംഗ് ആണ്. അതുപോലെ തന്നെയാണോ അതിനകത്തുള്ള ഫെസിലിറ്റീസും ക്ലബിങ്ങും പബ് ഇതൊക്കെ ഉണ്ടോ? അടിപൊളിയാണോ ലൈഫ്?
ലൈഫ് അടിപൊളിയാണ്. ലൈഫ് ജോലി എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് മോർ സോ എ ലൈഫ് സ്റ്റൈൽ. ബട്ട് ബീയിങ് അറ്റ് യൂണി, ഐ കാൻ എക്സ്പീരിയൻസ് ബോത്ത് സൈഡ്സ് ഓഫ് ഇറ്റ്. I try to have a switch. It's a switch പോലെയാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ജോലി, ലൈക് ജോബ് ഓറിയന്റഡ്, വെരി ടു ദ പോയിന്റ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ആം ഡീലിംഗ് വിത്ത് ന്യൂ ജൂനിയർ ഓഫീസേഴ്സ് കമ്മിങ് ത്രൂ ട്രെയിനിങ്. ആൻഡ് സോ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫേസ്, യു നോ, ലൈക് ഫുള്ളി സ്റ്റേൺ ടു ദ പോയിന്റ്, യു നോ, നോട്ട് വെരി ഫൺ ഫോർ ദെം, നോട്ട് വെരി ഫൺ ഫോർ യുവർസെൽഫ് വെൻ യു ഗോയിങ് ത്രൂ ട്രെയിനിങ്. In terms of like the civilian aspect of going to university, it's fun. It's just like any other uni student. The Navy itself has like a lot of traditions, a lot of like mess dinners, cocktail parties. So yeah, it just depends on who you are. Like nothing's ever forced on you. It's all up to you what you want to do.
മുന്നോട്ട് എന്താണ് ഭാവിയിലെ പ്ലാൻസ്?
പറയില്ല, ചിലപ്പോൾ ഈ എക്സ്ചേഞ്ച് കിട്ടും. ഇപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കും ഒരു അപ് ടു 2 years. But yeah, I'll be looking to get my charge certificate, and then I can be the deputy weapon engineering officer on one of our warships. Yeah, and then from that, it's all time-based. I'll be looking to study towards my charge qualification so I can be the head of department, so the weapon engineering officer. But that's a long time away. It's like 7 to 10 years away. Yeah.
സ്റ്റീവിന്റെ കഥ കേട്ടിരിക്കുമ്പോൾ തോന്നുമായിരുന്നു ഒരു അങ്കമാലിക്കാരൻ ഇവിടെ ന്യൂസിലൻഡിൽ വന്ന് ഡിഫൻസിൽ അതും ഒരു ക്വാളിഫൈഡ് വെപ്പൺസ് ഓഫീസർ ആകുകയും ഭാവിയിൽ ആ ഒരു സീനിയർ വെപ്പൺസ് ഓഫീസർ ലെവലിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ ഒരു സമയവും എത്ര സന്തോഷമുള്ളൊരു സമയമാണ് എന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുമായിരുന്നു. കേട്ടിരിക്കുന്ന ടീനേജേഴ്സ് സ്റ്റുഡൻസിനോട് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ?
Yeah, I think it's definitely surround yourself around the right people, because that's what I did wrong growing up. And also take every opportunity that you're given. Keep setting goals. Don't just achieve something and just be like, no, that's enough for me. Just keep striving for more. And also, I try to do this more now, but like, if I'm the smartest person in my friend group, something's wrong. You have to surround yourself with people that are smarter than you, you know. Like, you can't be the best at everything.
നല്ലൊരു മെസ്സേജ് ആണ് ഇപ്പൊ സ്റ്റീവൻ പറഞ്ഞത്. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് വെച്ചുകൊണ്ട് തന്നെ സ്റ്റീവനും ആ ഒരു രീതിയിലാണ്. കാരണം അല്ലെങ്കിൽ നാട്ടിൽ നിന്നെത്തി ഇത്രയും നല്ലൊരു പൊസിഷനിൽ സ്റ്റീവൻ എത്താൻ സാധിച്ചത് തന്നെ സ്റ്റീവന്റെ ആ ഒരു ദൃഢനിശ്ചയമാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷം ഇത്രയധികം സമയം മലയാളം FM ശ്രോതാക്കളോട് ജേർണി വളരെ പച്ചയായ രീതിയിൽ പറഞ്ഞതും അതും അത്യാവശ്യം നല്ല മലയാളത്തിൽ പറഞ്ഞതും വളരെ സന്തോഷം. താങ്ക് യു ഫോർ ജോയിനിങ് അസ്.
താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് യങ് അച്ചീവർ സ്റ്റീവൻ ഷാജിയുമായുള്ള സംഭാഷണം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. OHD 500 5747 22. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. ഇനി കേൾക്കാം ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ.
മടിയിൽ പുതുമലരായി വാവാ. സഖി വരൂ.
ഒരു കാറ്റിൻ മൃദു സ്പർശമോ നീയോലം മടുത്തുള്ളി പണുമ്പുകൾ കീലു കീലുങ്ങുന്ന മണിച്ചിളം പണിയുന്നതാരു പ്രണയം പിരിറങ്ങും പൂങ്കുളിരോ.
വീണൊഴിഞ്ഞു മണ്ണിലാകെ തുവസന്തം വന്ന പോലെ പിന്നെ നാം ഒന്ന് പോയി ചേർന്നു പോയി വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞ ചെല്ലിലൂടെ തേടും കണ്ണിലൂടെ വീണ്ടും പൊരുകില്ലേ
ചൊല്ലിയാക്കുന്നു ശാപകീർത്തനങ്ങൾ മനസ്സിൽ വിടരും
ഉഷസ്സിൽ കഠിന തമസ്സ ഇരുളിലിവിടെ ഇടറവേ മനസ്സിൽ ഇടരും ഉഷസ്സിൽ കഠിന തമസ്സ ഇരുളിലിവിടെ ഇടറവേ അംഗോപാംഗം സ്വരമകരം
പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 574 722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
Listen on planetaudio.org.nz.
E mo yoana kweki te korero Māori. Tauranga is a bilingual program produced by Te Wānanga o Aotearoa, exploring a range of concepts in English and Te Reo Māori. You can hear Tauranga on 104.6 Planet FM every Friday at 3:50 p.m. And to catch up on more episodes or to find out more about the program, visit Te Wānanga o Aotearoa website, twoa.ac.nz, and search Tauranga. Me ako tahi tātou. Let's learn together.
જય સાઈરામ શ્રોતાજનો, દર રવિવારે સવારે 7 વાગે આપ ગુજરાતી ભાષામાં શ્રી સત્ય સાંઈ બાબાની દિવ્ય વાણી સાંભળી શકશો. સત્ય ધર્મ શાંતિ અને પ્રેમ